السلام عليكم. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ويقولون آمنا بالله وبالرسول وأطعنا، ثم يتولى فريق منهم من بعد ذلك، وما أولئك بالمؤمنين. وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون، وإن يكن لهم الحق يأتوا إليه مذعنين. بهمان رايا ستي وشواسي غلي وشواسي غلي الله ورسوله شيء جيبي كناي إن آمغا ماي أورما پڑت غيان وصية چي غيان. വിശുദ്ധ റമദാനിലെ അവസാനത്തെ ഈ ദിവസം കുറച്ചു സമയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സാഹചര്യത്തിന്റെ ഒരു ആവശ്യകത കൂടി പരിഗണിച്ച് സംസാരിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹദീസുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാമാണികതയും അത് സ്വീകരിക്കേണ്ട രൂപത്തെക്കുറിച്ചും അത് നിഷേധിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് റസൂലുള്ളയുടെ ആധാറുകളായി വന്ന എല്ലാം ഖൗലൻ ഔ ഫിഅലൻ ഔ തഖ്രീറൻ, റസൂലുള്ള പറഞ്ഞ വാക്കുകളാവട്ടെ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവൃത്തികളാകട്ടെ അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ വെച്ച് സഹാബത്ത് ചെയ്ത എന്തെങ്കിലും കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതാകട്ടെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ആസാറുകളും റസൂലുള്ളാഹിയുടെ ഹദീസാണ്, പ്രവാചകന്റെ സുന്നത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് ഇസ്ലാമിക ശരീഅത്തിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഒന്നാമതായി ഇസ്ലാമിക പ്രമാണങ്ങൾ എണ്ണി പറയുമ്പോൾ, രണ്ടാമതായി നമ്മൾ മുസ്ലിം സമൂഹം ഒരുമിച്ച് ഒന്നടങ്കം ഇജ്മാ ഉള്ള വിഷയമാണ് ഖുർആൻ സുന്നത്ത്. ഒന്ന് ഖുർആനാണെങ്കിൽ രണ്ടാമത് സുന്നത്താണ്. അത് പറഞ്ഞതിന്റെ പേരിൽ ചില ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നലുണ്ട്, ഖുർആൻ വന്നാൽ മാത്രമേ, ഖുർആനിൽ വന്നൊരു വിഷയം ഹദീസിൽ വന്നാൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല, സുന്നത്ത് വേറെ തന്നെ, വേറിട്ട് തന്നെ ഒരു പ്രമാണമാണ്. സുന്നത്തിൽ വന്നാൽ, ഖുർആനിൽ വന്നിട്ടില്ലെങ്കിലും ഇല്ല, ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ സുന്നത്തിൽ വന്നാലും സ്വീകരിക്കണം. മാത്രമല്ല, അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനാകുന്ന ഒന്നാം പ്രമാണത്തിന്റെ വിശദീകരണവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 44-ാമത്തെ ആയത്താണ്. അല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, വഅൻസൽന ഇലൈക ദിക്റ, നബിയെ അങ്ങേക്ക് നാം ഈ ഉൽബോധനം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ലിതുബയ്യന ലഹും, നിങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ നൽകുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട്, ബല്ലിഗ് മാ ഉൻസില ഇലൈക് എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രം എത്തിച്ചു കൊടുക്കണം, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന ആയത്തിന്റെ വിവക്ഷ വിശുദ്ധ ഖുർആൻ മാത്രം എത്തിച്ചു കൊടുക്കുക എന്നതല്ല, മറിച്ച് ഖുർആൻ വിശദീകരിച്ചു കൊടുക്കണം. ചിലപ്പോൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കേണ്ടത് വാക്കുകൊണ്ടായിരിക്കും, പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കും, അഖിമിസ്സലാന്ന് ഖുർആനിൽ ഉണ്ടാവും. അത് എങ്ങനെയാണ് ആ അഖിമിസ്സല എന്ന കൽപ്പന പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതേപോലെ മറ്റു ചില ആയത്തുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് പറയുന്നതോടൊപ്പം തന്നെ വിശദീകരണം പറഞ്ഞു കൊടുക്കേണ്ടി വരും. വേറെ ചിലപ്പോൾ സ്വഹാബത്ത് ആയത്ത് മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ ആ തെറ്റിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ബയാൻ ഉണ്ടാവുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബയാൻ വിശദീകരണം, ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് അള്ളാഹുവിന്റെ റസൂലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് നിനക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള അതിനാണ്. അപ്പൊ കാര്യം വ്യക്തമായി, സുന്നത്തില്ലാതെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു അറബി ഭാഷ നന്നായി പഠിച്ച മനുഷ്യന് ഖുർആൻ മുഴുവൻ മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം മനസ്സിലാവില്ല എന്നാണ്. അറബി മുഴുവൻ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അറബി വ്യക്തമായി അറിയുന്നവനായി എന്നതുകൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമെന്നത് തെറ്റായ ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബികൾ, അവരെക്കാൾ അറബി അറിയുന്നവർ, അവരെക്കാൾ അറബിയിൽ ഫസാഹത്തുള്ളവർ, അതിൽ നല്ല ഭാഷാ നൈപുണ്യമുള്ളവർ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വഹാബത്താണല്ലോ ഏറ്റവും നന്നായിട്ട് അറബി അറിയുന്നവർ, സ്വഹാബത്തിന്റെ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. എന്നിട്ട് പോലും സ്വഹാബികൾക്ക് പോലും ചില ആയത്തുകൾ ശരിയായ വിവക്ഷ മനസ്സിലായിട്ടില്ല. വിശുദ്ധ ഖുർആൻ റമദാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലകുംൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ്, വെളുത്ത നൂൽ കറുത്ത നൂലിൽ നിന്ന് വേറിട്ട് കാണുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളുക റമദാനിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞപ്പോ ഒരു സഹാബി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ തലയാണയുടെ അടുക്കൽ പോയിട്ട് ഒരു വെളുത്ത നൂലും കറുത്ത നൂലും എടുത്തു വെച്ചു, അത് രണ്ടും കെട്ടിവെച്ച്, ഒട്ടകത്തെ കെട്ടുന്ന ഒരു വെളുത്ത നൂലും കറുത്ത നൂലും എടുത്ത് കെട്ടിവെച്ചു. എന്നിട്ട് അദ്ദേഹം അത് നോക്കി, അത് വ്യക്തമാകുന്ന കറുപ്പും വെളുപ്പും വ്യക്തമാകുന്നത് വരെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന വിശാദത്തക്കല അരിയൽ, തലയാണ് കുറച്ച് വലിപ്പം കൂടിയിരിക്കണല്ലോ, അതുകൊണ്ട് അവിടെ പറഞ്ഞ എന്റെ ഉദ്ദേശം രാവിലെയുടെ വെളുപ്പും പകലിന്റെ വെളുപ്പും രാത്രിയുടെ കറുപ്പുമാണ്. അത് പറഞ്ഞുകൊടുത്തപ്പോഴാണ് മനസ്സിലായത്. സഹാബികൾക്ക് അറബി അറിയില്ലേ, നന്നായിട്ട് മനസ്സിലാവൂലേ, പക്ഷേ ആയത്തിന്റെ വിവക്ഷ മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അവതരിച്ചു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമി ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർ, ദുൽമ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിക്രമം അല്ലേ, അതിക്രമം കലർത്താതിരിക്കുകയും ചെയ്തവർ, അവർക്കാകുന്നു ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നാളെ പരലോകത്ത് അംനുള്ളത്, നിർഭയത്വമുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ചു. ഷഹാബികൾ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, വിശ്വസിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ദുൽമൊക്കെ എന്തെങ്കിലും ഒരു തിന്മയൊക്കെ ചെയ്യാത്ത ആളുകൾ ഞങ്ങളിൽ ആരാണുള്ളത്, അയ്യുനാലാ നദുറി മുനഫ്സഹു, സ്വന്തത്തോട് ചെറിയ അതിക്രമമൊക്കെ ചെയ്യാത്തവരായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് എന്ന് അവർ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈ, അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല അതിന്റെ വിവക്ഷ. മറിച്ച് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മോനോട് പറഞ്ഞു കൊടുത്തില്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞ ആ വലിയ ശിർക്കാകുന്ന ദുൽമാണ് അവിടുത്തെ ഉദ്ദേശം. സാഹിബിൽക്ക് സമാധാനമായി അണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, വഫാഖിഹതൻ വഅബ്ബ, സൂറത്തു അബസയിലുള്ള ആയത്തൻ, അതിലെ അബ്ബ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇല്ല, ഭാഷയുടെ അർത്ഥം നമുക്ക് ഇങ്ങൾക്കൊക്കെ അറിയാം, പക്ഷേ അതിലെ യഥാർത്ഥ വിവക്ഷ എന്താണ്, അതിന്റെ വിശദീകരണം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്നിട്ട് അദ്ദേഹം ഒരു വാക്കാണ് അങ്ങനെ പറഞ്ഞത്, അയ്യു സമാഇൻ തുദില്ലുനി വഅയ്യു അർളിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫിൽ ഖുർആനി മാ ലം അഅലം, ഏത് ആകാശമാണ് എനിക്ക് തണൽ വിരിക്കുക എന്ന് എനിക്കറിയില്ല, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക എന്ന് എനിക്കറിയില്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ എനിക്കറിയാത്തൊരു വിഷയം ഞാൻ പറഞ്ഞാൽ എന്താ അങ്ങനെ അറിയില്ലാത്തത് പറയില്ല എന്ന് പറഞ്ഞ കാരണം, റസൂലുള്ളയുടെ ഹദീസ് അതിനെ വിശദീകരിച്ചുകൊണ്ട് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അപ്പൊ അദ്ദേഹം ഉണ്ടാതില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ ഹദീസ് ഇല്ലാതെ നടക്കുകയില്ല, ഹദീസ് സ്വീകരിക്കണം, ഹദീസ് പ്രമാണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഹുറിമത്ത് അലൈക്കുമുൽ മൈതതു വദ്ദം, ധാരാളം വലഹമുൽ ഖിൻസീർ എന്ന് പറഞ്ഞ ഖുർആനിലെ ആയത്ത്, നിങ്ങൾക്ക് മൈതത് എന്ന് പറഞ്ഞ ശവം, അതുപോലെ പിന്നെ ദം രക്തം, വലഹമുൽ ഖിൻസീർ പന്നിയുടെ മാംസം, ഇതൊക്കെ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ മൈത്തത്തി എന്ന് പറഞ്ഞ ശവം, ശവങ്ങളെല്ലാം എല്ലാ ശവവും അതിൽ പെടുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചില്ലേ, രണ്ട് ശവങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ്, മത്സ്യവും പിന്നെ വെട്ടുകിളിയുടെ മാംസവും വെട്ടുകിളിയുടെ ശവവും നിങ്ങൾക്ക് അനുവദിച്ചു. ചത്താലും തിന്ന മത്സ്യത്തെ പിടിച്ച് ചത്തിട്ട് നമ്മൾ തിന്നല് അല്ല, അത് വലന്ന് പിടിച്ചാൽ തന്നെ ചത്തിട്ടുണ്ടാവും. വെള്ളത്തിനെ പുറത്തു വൈത്തത്ത് ആറാമാണെന്ന് പറഞ്ഞാൽ മത്സ്യം തിന്നായിരിക്കാൻ പറ്റും. അപ്പൊ ഹദീസ് ഇല്ലാതെ കാര്യം നടക്കൂല. ഹദീസുകൾ സ്വീകരിക്കണം. ഹദീസിന്റെ പ്രാമാണികതയുടെ വിഷയത്തിൽ ബുദ്ധിയുള്ള ഏകദേശം കുറച്ചൊരു ബുദ്ധിയുള്ള മനുഷ്യന് യാതൊരു സംശയം ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ ധാരാളക്കണക്കിന് സ്ഥലം കട്ട പെണ്ണിനെയും കട്ട ആണിനെയും കട്ട് കഴിഞ്ഞാൽ കൈമുറിക്കണം. ഖുർആനിലെ ആയത്താണ്. എങ്ങനെ കൈമുറിക്കും? എത്ര കട്ടാലാ കൈമുറിക്കേണ്ടത്? ഹദീസ് നോക്കിയാലേ കിട്ടുള്ളൂ. എവിടെ വരെയാണ് കൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടം വരെ കൈ എന്ന് പറയും. ഇവിടം വരെ മുറിക്കണോ? അതിൽ എവിടുന്ന് മുറിച്ചാ മതിയോ? അതിൽ ഇവിടുന്നാണ് മുറിക്കേണ്ടത്. അതിലെ കൈപ്പത്തി മാത്രം മുറിച്ചാ മതിയോ? എവിടുന്ന കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വേണം. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇല്ലാതെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നവൻ പടുവിഡ്ഢിയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ ഹദീസുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാക്കിയ ചിത്രകക്ഷികൾ, ഭിന്നിപ്പിന്റെ കക്ഷികൾ, അവർ ഓരോരുത്തരും തുടങ്ങിയത് ആദ്യം ഹദീസ് നിഷേധിച്ചിട്ട്. ഖുർആൻ നിഷേധിച്ചാൽ പാള വെച്ചിട്ടുണ്ട് പുറത്ത്. ഫര്യാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല, ഖുർആൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എല്ലാവരും സംശയമില്ല. പക്ഷെ ഹദീസിന്റെ വിഷയത്തിൽ പതുക്കെ പതുക്കെ ഓരോരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പൊ ഹദീസുകൾ നിഷേധിക്കുക എന്ന സ്വഭാവം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കക്ഷികളുടെ സ്വഭാവമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അർത്ഥം പറയേണ്ടതില്ല. അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. ധാരാളക്കണക്കിന് രൂപം ഒപ്പം തന്നെ അത്യ ഉള്ളാഹവർ റസൂൽ എന്ന് വരെ പറഞ്ഞു അള്ളഹാനോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചോ അവൻ യഥാർത്ഥത്തിൽ അനുസരിച്ചിട്ടുള്ളത് അള്ളാഹുവിനെയാണ്. ഇതിലെ അള്ളഹാനെ അനുസരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന മീഡിയേറ്റർ ഇല്ലാതെ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് അക്കാര്യം വിശദീകരിച്ചു തരേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ മുഅല്ലഖായി സനദില്ലാതെ ഇമാം സുഹ്രിയുടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. പ്രസിദ്ധമായ ഒരു വാക്കാണത്, നമ്മൾ കാണാതെ പഠിക്കണത്. ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിനല്ലാഹി റിസാല, അള്ളാഹുവിൽ നിന്നാണ് റിസാലത്ത്, മതം അല്ലാഹുവിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതല്ല. ചില ആൾക്കാരെ വർത്താനം കേട്ടതൊന്നും, അത് റസൂലുള്ള അക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത്. ഒരുത്തൻ വ്യഭിചാരി, വിവാഹിതനായ വ്യഭിചാരിയെ കൊല്ലണം അല്ലെ? ഇസ്ലാമിക ശരീഅത്തിലെ നിയമമാണ്. വിവാഹിതനായിട്ടും വ്യഭിചരിക്കുകയാണെങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലണം. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഖുർആനിൽ അക്കാര്യമില്ല, ഖുർആനിലല്ലോ, അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിൽ എവിടെ തിരഞ്ഞു നോക്കിയാലും ആ ആയത്ത് കാണൂല. ആയത്തിന് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്ത്. പിന്നീട് ഹദീസിൽ മാത്രം ആ വിഷയം വന്നിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ഉമർ എങ്ങാനും ഖുർആനിൽ വല്ലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് ആളുകൾ പറയില്ലായിരുന്നെങ്കിൽ ഈ ആയത്തിന്റെ അപ്പുറത്ത് ഞാൻ എഴുതി വെക്കുമായിരുന്നു, വിവാഹിതരെ എറിഞ്ഞുകൊല്ലുകയാണ് വേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് അന്നേ മനസ്സിലാക്കുന്നത് അസുഖം തുടങ്ങാൻ വരുന്നുണ്ട്. അന്നേ അദ്ദേഹം പറഞ്ഞത്, ഉമർ എഴുതി വെച്ചെന്ന് പറയില്ലായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ അപ്പുറത്ത് എഴുതി വെക്കുന്നു. അതെന്തുകൊണ്ടാ? ആൾക്കാർ നിഷേധിക്കുന്ന അറിയാം, കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധിക്ക് ഇങ്ങനെ തോന്നും. ഒരുത്തൻ എന്നോട് പറഞ്ഞത്, എന്താ അതൊക്കെ പ്രാകൃതമായ നിയമങ്ങൾ, നബി അങ്ങനെ പറ, അതൊക്കെ അന്നത്തെ അറബിയുടെ നിയമം, അതൊക്കെ അള്ളാഹു പറയോ എന്ന ഒരുത്തൻ ചോദിച്ചു. ഹദീസിൽ വന്നതിനെ നിശ്ചയിച്ച പോലെ ഖുർആനിൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്ന് അങ്ങനെ പറ്റില്ല. വിശുദ്ധ ഖുർആനിൽ ഇല്ലാതെ തന്നെ ഹദീസിൽ സ്വതന്ത്രമായി വന്നു കഴിഞ്ഞാൽ തന്നെ അത് സ്വീകരിക്കേണ്ടതാണ്, സംശയമില്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകും റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. വിശ്വാസികളെ, വമാ ആതാകും റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കരികിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം ഫഖുദൂ, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം, അതിനെ നിങ്ങൾ എടുത്തുകൊള്ളണം. വമാ നഹാകും അൻഹു ഫൻതഹൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നിങ്ങളിൽ നിന്ന് വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ വെടിയണം, അതെല്ലാം നിങ്ങൾ വെടിയണം. ഈ ആയത്ത് യഥാർത്ഥത്തിൽ അനന്തരാവകാശത്തിന്റെ നിയമം അല്ല, ഗനീമത്ത് സ്വത്തിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നത് ഇത് ആമാണ്. എല്ലാവരും വളരെ മനോഹരമായ, വളരെ വലിയൊരു ആശയം പഠിപ്പിക്കുന്ന ആയത്താണ് ഈ ആയത്ത് എന്നതിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാരണം? അള്ളാന്റെ റസൂല് എന്തൊക്കെ കൊണ്ടുവന്നൊക്കെ സ്വീകരിക്കണം. നമുക്കൊരു ഇഖ്തിയാർ, ഒരു തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അതിലില്ല. നമ്മുടെ ധാരണ ഖുർആൻ ഹദീസൊക്കെ കേട്ടിട്ട് ഞാൻ എന്റെ ബുദ്ധിയിലൊന്നിട്ട് കറക്കി നോക്കട്ടെ, എന്നിട്ട് എനിക്കങ്ങനെ എന്റെ ബുദ്ധിക്ക് അങ്ങനെ യോജിക്കുകയാണെങ്കിൽ ഞാനതെടുക്കാം എന്ന മനസ്സാണ് പല ആളുകളുടെ ഉള്ളിൽ. എത്ര ആളുകളാണെന്നറിയ അങ്ങനെയുള്ളത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബുദ്ധിയുടെ മേലെ ഖുർആനും ഹദീസും ഇങ്ങോട്ട് വിധിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ബുദ്ധി പോയിട്ട് ഖുർആന്റെ ഹദീസിന്റെ മേലെ അങ്ങോട്ട് വിധിക്കല്ല. മനസ്സിലായോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം, സ്വന്തം മുഴുവൻ, തന്റെ ശരീരം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിച്ചവനാണ്. എങ്ങനെ സമർപ്പിക്കുക? അള്ളാഹു പറയും, നമ്മൾ കേൾക്കും, അനുസരിക്കും. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അതിന് കീഴൊതുങ്ങും, അപ്പോഴേ മുസ്ലിം ആവണം. ഞാൻ കേട്ട് പക്ഷെ കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിലുള്ള മുസ്ലിം അല്ല എന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം. ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ പാടുള്ളതല്ല അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം, പിന്നെ അവരുടെ കൽപ്പനയുടെ വിഷയത്തിൽ നമ്മളുടേതായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, ഒരു ഖിയറത്ത്. ഖിയറത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഖുർആനിലൊക്കെ ഉണ്ട്, ഹദീസിലുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ ഇത് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ ഹദീസിൽ സ്വീകരിക്കണം. അതാണ് ഇമാം സുഹൈരി പറഞ്ഞത്, പൂർത്തിയായിച്ചിട്ടില്ല. മിനല്ലാഹി റിസാല, അള്ളാഹുവിൽ നിന്നാണ് റിസാലത്ത്. വഅല റസൂലിൽ ബലാഗ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. വഅലൈന തസ്ലീം, അള്ളാഹു അവൻ സ്വയം ഏറ്റെടുത്ത, അവൻ സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്ത ദീൻ എത്തിച്ചു കൊടുക്കുക എന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ മുഴുവൻ മനുഷ്യരാശിക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യത വഅലൈന തസ്ലീം, നമ്മുടെ ബാധ്യത അതിന് പൂർണ്ണമായി കീഴൊതുങ്ങുക എന്നതാണ്. തസ്ലീം എന്ന് പറഞ്ഞാൽ അതാണ് കീഴൊതുങ്ങുക. അതിന്റെ മുന്നിൽ ചിലപ്പോ പറയാറുണ്ട്, ഒരാൾ പറഞ്ഞൊരു ഉദാഹരണമാണ് വളരെ നന്നായി തോന്നിയത്. ആന ആനക്കാരന്റെ തോട്ടിയുടെ മുന്നിൽ എങ്ങനെ നിൽക്കുമോ അങ്ങനെ നിൽക്കണം. ഖുർആന്റെ ഹദീസിന്റെ മുന്നിൽ തോട്ടിക്കാരൻ ഇങ്ങോട്ട് പിടിച്ചിട്ട് എടുത്തോട്ട് ഇരിയാടാന്ന് പറഞ്ഞാൽ അത് അടുത്തോട്ട് ഇരിക്കും, വലത്തോട്ട് ഇരിയാടാന്ന് പറഞ്ഞാൽ വലത്തോട്ട് ഇരിക്കും. ആന സ്വന്തം വലിപ്പം വിചാരിച്ച് നിൽക്കൂല അല്ലേ? ഖുർആൻ ഹദീസ് പറഞ്ഞാൽ പിന്നെ നമ്മളെ ബുദ്ധിന്റെ വലിപ്പം ആലോചിച്ചിരിക്കലല്ല, അതിന്റെ മുന്നിൽ അങ്ങോട്ട് താന്ന് കേട് വണങ്ങിക്കൊടുക്കുക. അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയാം, ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയാം, അതായിരിക്കണം മുസ്ലിമിന്റെ സ്വഭാവം. അപ്പോഴവൻ മുസ്ലിം ആവണം. അല്ലാതെ ഖുർആൻ ഹദീസ് അങ്ങനെ പറയട്ടെ, എനിക്ക് പറ്റിയോടത്തൊക്കെ ഞാൻ എടുക്കും, എനിക്ക് പറ്റാത്തോടത്തൊക്കെ ഞാൻ തള്ളണം, മുസ്ലിമിന്റെ സ്വഭാവമല്ല എന്ന കാര്യം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ഖുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖദൈത വയുസല്ലിമു തസ്ലീമാ. ഫലാ വറബ്ബിക്, ഇല്ല ഇല്ല, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നീ വിധിച്ച വിഷയത്തിൽ അവർ, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നെ അവർ വിധികർത്താവാക്കുന്നത് വരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്തിലാഫുകൾ ഉണ്ടായാൽ, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിധി കൽപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുന്നിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അവർ കടന്നു ചെല്ലണം, റസൂലുള്ളാഹിയോട് അവർ വിധി ചോദിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടുള്ള, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഇടയിൽ ഇല്ലാത്ത ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ അടുക്കിലേക്ക് നമ്മൾ തിരിച്ചങ്ങോട്ട് ചെല്ലണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടായ റസൂലുള്ളാഹിയുടെ ഹദീസിലേക്ക് നമ്മൾ ചെല്ലണം. എന്നിട്ടോ, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ഉമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖദൈത്, പിന്നെ നീ വിധിച്ച വിധിയിൽ അവർക്ക് ഒരു ഹർജ്, ഒരു വിഷമം, ഒരു മനസ്സിൽ ഒരു പുരട്ടൽ, മനം പുരട്ടൽ എന്ന് പറയില്ല നമ്മള്, മനം പുരട്ടൽ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അതങ്ങനെ ഇരിക്കനെ പൂർണ്ണമായി എന്റെ റസൂൽ പറഞ്ഞാൽ എന്റെ നല്ലതിനെ പറയുള്ളൂ എന്ന് ബോധം വേണം. റസൂലുള്ള എന്നോടൊരു കാര്യം പറഞ്ഞത് നല്ലതിനാണ്. പക്ഷെ നമ്മള് സലഫുകളുടെ വിധേയത്വത്തിന്, പ്രമാണങ്ങൾക്ക് മുന്നിൽ സലഫുകളായ ആളുകൾ വിധേയം കാണിച്ചതിന്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ ആയത്തിൽ തൊട്ടുപ്പുറത്തെ ആ ആയത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നീ വിധിച്ച വിധിയിലേക്ക് അവർ ഏറ്റവും നല്ല രൂപത്തിൽ താണു വരണം, പൂർണ്ണമായിട്ട് അതിന് സമർപ്പിക്കണം. മൂന്ന് കാര്യമാണെന്ന് പറയുന്നത്. റസൂലുള്ളയെ വിധികർത്താവാക്കണം, റസൂലുള്ളാഹിയുടെ വിധിയിൽ തൃപ്തി കാണണം, റസൂലുള്ളയുടെ വിധിയിലേക്ക് താണു കേട് വടങ്ങി വരണം, സമർപ്പിക്കണം. എത്ര ആയത്തുകളാണ് അള്ളാഹു റസൂലിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്, എത്രയെത്ര ഹദീസുകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കി നിർത്തിയിട്ട് അള്ളാഹിനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇത്തിബാഉ റസൂലാണ് യഥാർത്ഥത്തിൽ അള്ളാഹിനോടുള്ള സ്നേഹം. قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم الا നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഉനി നിങ്ങൾ എന്നെ പിൻപറ്റണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. يحببكم الله അപ്പോൾ നിങ്ങളെ അല്ലാഹു സ്നേഹിക്കും. ഈ ആയത്ത് അവതരിച്ച പശ്ചാത്തലം എന്താണെന്നറിയോ, ജിഹാദിന്റെ വിഷയം വന്നപ്പോ, യുദ്ധം ചെയ്യേണ്ട കാര്യം വന്നപ്പോ കുറച്ച് ആളുകൾ പറഞ്ഞു, യുദ്ധം വന്നാൽ ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ നിങ്ങളെ മുന്നിത്ത സുഫി തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമാണ്, ഞങ്ങളാണ് മഹബ്ബത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞു. യുദ്ധത്തിനുള്ള കൽപ്പന അങ്ങോട്ട് വന്നപ്പോ അവര് പിന്നിലേക്ക് പോയി. ഇപ്പൊ സ്നേഹത്തെ അവിടെ ഇരിക്കട്ടെ, കുറച്ചു കാലം കൂടി ജീവിക്കട്ടെ എന്ന നിലയ്ക്ക് അവർ പിന്നോട്ട് പോയി. അപ്പോൾ ആ യാത്ര നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലിനെ പിൻപറ്റണം. എന്ത് മനസ്സിലായി? യുദ്ധം ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ യുദ്ധം ചെയ്യണമെന്ന്? ഇല്ല. പക്ഷേ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും, ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും സ്വീകരിക്കുക എന്നതായിരിക്കണം നമ്മുടെ ബാധ്യത. ഒരു KA 55M 14-15 1415 ഡിസയർ കാർ, ഒരു കാർ വഴിയിൽ നിന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആളാരാണെങ്കിൽ എത്രയും വേഗത ചെയ്തു കൊടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ മാത്രം, ഇത്തിബാഉ റസൂലിലൂടെ മാത്രമേ അള്ളാഹുവിനുള്ള സ്നേഹം പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ സ്നേഹിക്കും സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഇപ്പൊ ആർക്കാ സുഖമില്ല, ബുദ്ധിമുട്ട്. ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് പറ്റില്ല. ഇത്തിബാഉയിലൂടെ അത് പുറത്തേക്ക് കാണിച്ചു കൊടുക്കണം. ഇത്തിബാഉ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വരും. അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇത്രയും കാലമായിട്ട് കേട്ടിട്ടുണ്ടാവില്ല, നമ്മളെ കാക്കക്കാരനവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അവരൊന്നും കാണാത്ത ഹദീസായിരിക്കും. പക്ഷേ സഹിയായ ഹദീസ് ഉണ്ട് വന്നാൽ, ഞാൻ അത്രയും കാലം കേട്ടിട്ടില്ല, ഇതുവരെ ഞാൻ കേട്ട പ്രസംഗങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നറിയില്ല, അതങ്ങോട്ട് എടുക്കുക. സഹിയായ ഹദീസാണ്, അതിന് മുന്നിലോട്ട് വണങ്ങി കൊടുക്കുക. എന്താ നമുക്ക് ഇത്ര ബുദ്ധിമുട്ട്? അള്ളാഹുന്റെ റസൂൽ ഈ പള്ളി, ഒരു എക്സാമ്പിൾ ഞാൻ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും ഈ പള്ളിയിലാണ്, ഈ പള്ളിയിലാണ് ഒരു ഉദാഹരണം വെച്ചു. നിങ്ങളൊക്കെ മുന്നിലിരുത്തി റസൂലുള്ള ഒരു കാര്യം പറഞ്ഞ് നമ്മൾ അംഗീകരിക്കണ്ടേ? അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റുമോ ഞാൻ എടുക്കുക? നിങ്ങൾ ബാക്കിയൊക്കെ പറഞ്ഞോളി, അങ്ങൾ പറഞ്ഞു ഇതവിടെ പറഞ്ഞോളി, എനിക്ക് പറ്റിയാൽ ഞാൻ എടുക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഒന്ന് ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്ന സദസ്സ്, ആ സദസ്സിൽ സഹാബികളൊക്കെ കാതു കുറിപ്പിച്ചിരിക്കണം. അപ്പൊ ഒരു മനുഷ്യൻ പിന്നിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയാം, ഏതെങ്കിലും ഒരു ഹദീസ് പറഞ്ഞ ഒരു ഉദാഹരണം പറയുക, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞപ്പോ ഒരാൾ എണീച്ചിട്ട് പറയുന്ന വെച്ചു, ഇപ്പൊ പറഞ്ഞത് എനിക്ക് പറ്റില്ല, ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇത്രയും നേരം പറഞ്ഞൊക്കെ ഞാൻ എടുക്കാം, പക്ഷെ ഇപ്പൊ പറഞ്ഞത് എനിക്ക് എത്രയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ മുസ്ലിങ്ങൾ അവനെ വിളിക്കുന്ന പേരെന്താണ്? മുസ്ലിം കാഫിർന്നേക്കും. ഹദീസ് നിഷേധത്തെ സഹാബത്തും സലഫുകളായ പണ്ഡിതന്മാരും എങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായാലും ഞാൻ ആ പറഞ്ഞതിന്റെ ഗൗരവം ഒരു ബുദ്ധിമുട്ടുണ്ട്. കാഫിർ എന്നൊക്കെ പറയണോ? അങ്ങനൊക്കെ മനസ്സിലാക്കണം. അവരെന്ന് വിളിച്ചിട്ടല്ലേ ഞാൻ, അങ്ങനൊക്കെ പറയണോന്ന് വിചാരിക്കും നമ്മൾ. അത്ര ഗൗരവത്തില പണ്ഡിതന്മാർ ഇന്ന് നമ്മുടെ നാട്ടിലെ ഹദീസ് നിഷേധികൾ നടത്തുന്നതിന്റെ നൂറിലൊന്നേ നടത്തിയിട്ടുള്ളവർ. അപ്പോഴത്തേക്കും പണ്ഡിതന്മാർ അതിന് നൽകിയ ഗൗരവത്തിലല്ല, തദർന്ന് നിഷേധിച്ചുകൊണ്ട് ഒരു വിവാഹം ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടാളുകൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലതും ഇടതു ഭാഗത്ത് നിന്നിട്ട് അദ്ദേഹം ഹജ്ജിന് വന്ന സന്ദർഭത്തിൽ, ഉംറക്ക് വന്ന സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറമിൽ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഖദറിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോട് പറഞ്ഞുകൊള്ളുക, ഇബ്നു ഉമറിന് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കണ്ടോ, ഹദീസുകളെ നിഷേധിക്കുക എന്ന സ്വഭാവം, അള്ളാഹിന്റെ ദീനിൽ വന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ യുഅ്മിനൂന ബിബാഅ് വയക്ഫുറൂന ബിബാഅ്, യഹൂദന്മാരുടെ സ്വഭാവമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ വിശ്വസിക്കും, അവർക്ക് ഇഷ്ടമില്ലാത്തത് അവർ തള്ളിക്കളയും. യുഅ്മിനൂന ബിബാഅ് വയക്ഫുറൂന ബിബാഅ്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ സ്വീകരിക്കും, അവർക്ക് ഇഷ്ടമില്ലാത്തത് അവർ തള്ളിക്കളയും. ഈ സ്വഭാവം കാണിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പൂർണ്ണമായി പിൻപറ്റാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ ഇദാ ദആകും ലിമാ യുഹീകും. വിശ്വാസികളെ, മുഅ്മിനുകളെ, അല്ലാഹുവും റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള മാനസികവും ശാരീരികവുമായ ജീവൻ നൽകുന്ന, ഇസ്ലാമിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിധിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ, ഇസ്തജീബു, നിങ്ങൾ അതിന് ഉത്തരം നൽകണം. എങ്ങനെ ഉത്തരം നൽകുക? ശമിഅനാ വഅതാന. അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കൽ സഹാബത്ത് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതരിച്ചു. എന്താ ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നിങ്ങൾ മറച്ചുവെക്കുന്ന സൂറത്ത്, എനിക്ക് ആയത്ത് നമ്പർ ആയത്ത് ഓർമ്മയില്ല, നിങ്ങൾ മറച്ചുവെക്കുന്നതായാലും വെളിപ്പെടുത്തുന്നതായാലും അല്ലാഹു യുഹാസിബുക്കും ബില്ല. എന്താ ആയത്ത്? വഇൻ തുബ്ദു വഇൻ തുബ്ദു ഔ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബില്ലാ. നിങ്ങൾ ഉള്ളിൽ മറച്ചുവെക്കുന്നതായാലും പുറത്തേക്ക് പ്രകടമാക്കിയതായാലും എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ എന്ത് ചെയ്യും? വിചാരണക്കെടുക്കും. ആയത്ത് അവതരിച്ചു. സഹാബികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് താങ്ങുന്നില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖൂലു സമിഅനാ വഅതാനാ. എന്താ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുന്റെ ആയത്ത് അവതരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റൂല എന്നോ? അള്ളാഹുവിന്റെ ആയത്തിട്ട് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നോ? ഖൂലു സമിഅനാ വഅതാനാ, പറഞ്ഞുകൊള്ളുക, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരുന്നത് പറയണം നിങ്ങൾ. പക്ഷെ സാഹിബിൾ പറഞ്ഞു, അല്ലാഹു റസൂലേ, ഞങ്ങൾക്ക് അബദ്ധപ്പെട്ടു, സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കിയത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അവർക്ക് സമാധാനം കൊടുത്തു, ഒരു നഫ്സിനും അവർക്ക് താങ്ങാൻ പറ്റാത്തത് അല്ലാഹു കൊടുക്കൂല എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയത് അപ്പോഴാണ്. കണ്ടില്ലേ, നമുക്ക് തോന്നിയാ പോരാ, മശ്രിഖിലും മഗ്രിബിലും ഉള്ളവർ മുഴുവൻ, ലോകം മുഴുവൻ അല്ലാഹുവിന്റെ ഖുർആനിനെതിരെയും ഹദീസിനെതിരെയും തിരിഞ്ഞാലും, അത് ഒരൊറ്റ ഹദീസാവട്ടെ ഒരൊറ്റ ആയത്താവട്ടെ, ഒരു മുസ്ലിം ആ ഹദീസിനോടൊപ്പം ആ ആയത്തിനോടൊപ്പം കടിച്ചു പിടിച്ച് നിൽക്കേണ്ടവനാണ്. അതാണ് സത്യം. അൽ ഹഖു മാ ഖാല അല്ലാഹു വഖാല റസൂൽ വഖാല സ്വഹാബ. ഹഖ്ന്ന് പറഞ്ഞാൽ, സത്യം എന്ന് പറഞ്ഞാൽ, അല്ലാഹുവും റസൂലും സഹാബത്തും പറഞ്ഞത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക്, അതിന് വിരുദ്ധമായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഹക്കല്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. ആ ബോധ്യവും തിരിച്ചറിവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും സഹാബത്തിന്റെ ഫഹ്മും യഥാരൂപത്തിൽ മനസ്സിലാക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി. അവനെ വിശ്വാസിയാവാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് പണിയുള്ളത് തന്നെയാണ്. ഇസ്ലാമിൽ സ്വീകരിക്കുക, ഇസ്ലാമിനെ സ്വീകരിക്കുക, പിന്നെ നമുക്ക് തോന്നിയനുസരിച്ച് നടക്കാന്നെങ്കിൽ പിന്നെ എന്തിനാ ഇസ്ലാം? ഇസ്ലാം ഇസ്ലാമിന്റെ വഴിക്ക് നമ്മൾ നമ്മളെ വഴിക്കും, പിന്നെന്തിനാണ് പിന്നെ ഇസ്ലാമിന്റെ ആവശ്യമില്ലല്ലോ. അള്ള ഖുർആൻ ഹദീസ് ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നല്ലതെന്ന് തോന്നിയൊക്കെ നമ്മൾ എടുക്കും, ഇല്ലാത്തതൊക്കെ നമ്മൾ ചെയ്യൂല. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വളരെ മോശപ്പെട്ട പ്രവണതയാണ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ ഹദീസ് നിഷേധത്തിന്റെ അവസ്ഥകളിലേക്ക്, അതിന്റെ ആഴത്തിലേക്ക് ഊളിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മൂപ്പരത്ത് കേട്ടാൽ, ഒരു ദിവസം കേട്ട് രണ്ടാമത്തെ ദിവസം കേട്ട മൂപ്പര് ഒരു ദിവസം കൂടി ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടാവും. ഇന്നലെ കേട്ടതിന്റെ കടുപ്പം ഇന്ന് കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ ഇന്നലെ പ്രസംഗിച്ചതാണെങ്കിൽ ഇന്ന് പ്രസംഗിച്ച അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. ഹദീസ് നിഷേധം ഓരോ ദിവസവും കൂടുന്തോറും കൂടി വരിക, അത്ര ഗൗരവമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു മനുഷ്യൻ ഹദീസുകളെ നിഷേധിക്കുക, അറിഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ തുടങ്ങിയോ, അവന്റെ പതനം അന്ന് മുതൽ ആരംഭിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്താണ്. فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم. فليحذر نبي تاكيد നൽകിക്കൊള്ളുക. الذين يخالفون عن امره നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വിരുദ്ധമാകുന്നവർ, അവർക്ക് താക്കീത് നൽകിക്കൊള്ളട്ടെ. അൻതുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന വരുന്നത് അവർ ഭയന്നുകൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് വന്നു ഭവിക്കുന്നത് അവർ പേടിച്ചുകൊള്ളട്ടെ. ഈ ആയത്തിന്റെ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് ഫിത്ന എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിത്നയുണ്ടാകുമെന്ന്, തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്നയുണ്ടാകുമെന്ന് പറഞ്ഞാൽ, ഐ ഫീ ഖുലൂബിഹിം മിൻ കുഫ്രിൻ ഔ നിഫാഖിൻ ഔ ബിദഅ, അവരുടെ മനസ്സിൽ ഷിർക്കുണ്ടായേക്കാം, കുഫർ ഉണ്ടായേക്കാം, ബിദഅത്ത് ഉണ്ടായേക്കാം, ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഹദീസുകളെ നിഷേധിച്ചു തുടങ്ങിയാൽ അവന്റെ മനസ്സിൽ സംശയമെങ്കിലും മതത്തിന്റെ വിഷയത്തിൽ ശക്കെങ്കിലും ഉണ്ടാവാൻ തുടങ്ങും. ഹദീസ് നിഷേധിക്കാൻ ആരംഭിച്ചാൽ അവന്റെ പതനം അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഹദീസ് നിഷേധം തുടങ്ങിയോ അത് അവിടെയാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതാണ് കുഫറിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പൊ പതുക്കെ പതുക്കെ ആദ്യം കുറച്ചുണ്ടാവും, പിന്നെ കുറച്ചാവും, പിന്നെ കുറച്ചുകൂടി ആവും, പിന്നെ കുറച്ചുകൂടി ധൈര്യമാവും. ഇത്രയും നിശ്ചയിച്ചിട്ട് അന്ന് എനിക്ക് യാതൊരു ശിക്ഷ അവതരിപ്പിച്ചിട്ടില്ല, ഇനിയും കുറച്ചുകൂടി നിശ്ചയിക്കാം. അങ്ങനെ അങ്ങനെ പോകും. ചേകന്നൂർ ആദ്യം എല്ലാം നിശ്ചയിച്ചോ? ഇല്ല. അബൂ ഹുറൈറന്ന് പറഞ്ഞ ഖബറാഹാദ് കുറച്ച് നിശ്ചയിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അബൂ ഹുറൈറന്റെ ഹദീസൊക്കെ തട്ടി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വേറെ കുറച്ച് തട്ടി, പിന്നെ ഒന്നാകെ തട്ടി. ഇതാണ് ചേകന്നൂരിന്റെ ഓർഡർ. അങ്ങനെ ഉണ്ടാവുക. ആദ്യം തന്നെ വന്നിട്ട് എല്ലാ ഹദീസും നിശ്ചയിക്കൂല, നിശ്ചയിക്കാൻ പറ്റൂല. കണ്ടില്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആ ഫിത്നെ എന്ന് പറഞ്ഞാൽ കുഫർ ഉണ്ടാകും, നിഫാഖ് ഉണ്ടാകും, അതുപോലെ ശിർക്ക് ഉണ്ടാകും, ബിദഅത്ത് ഉണ്ടാകും. ഇത് മുഫസ്സിറുകൾ നൽകിയ വ്യാഖ്യാനമാണ്. വളരെ ശക്തി, വളരെ വ്യക്തമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടിയാണ്. ഹദീസ് നിഷേധിക്കുന്നവരെ നിങ്ങൾ പിന്തുടർന്നോ, അവരെ പോക്ക് ഓരോ ദിവസം കൂടുന്തോറും മോശത്തരത്തിൽ നിന്ന് മോശത്തരത്തിലേക്ക് പോകാന്നല്ലാതെ നന്നാവിൽ വളരെ കുറച്ചാണ്, വളരെ കുറച്ചുണ്ടായിട്ടുള്ളത്. വിജയി കക്ഷികളും ഹദീസ് നിഷേധത്തിന്റെ ആളുകളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ. നല്ല രൂപത്തിൽ, നല്ല രൂപത്തിൽ ഒരു അവസാനം ഉണ്ടെന്ന് വളരെ കുറച്ചുണ്ടാവും. അള്ളാഹു ആലം. അത് ചരിത്ര സത്യം, അള്ളാന്റെ ആയത്താണ്. ഇത് സത്യ പറയുള്ളൂ. അള്ള പറഞ്ഞത് സത്യമായിരിക്കും, ഹക്കായിരിക്കും, അതിന്റെ അപ്പുറത്തുണ്ടാവില്ല. ഫിത്ന വരും പറഞ്ഞാൽ ഹദീസ് നിഷേധം തുടങ്ങിയോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. നമ്മുടെ ബുദ്ധി ഹദീസിന്റെ ആയത്തിന്റെ മേലെ അങ്ങോട്ട് പോയിട്ട് വിധിക്കാൻ പാടില്ല. നമ്മൾ പണ്ടേ പറയാറുള്ളൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം കേൾക്കണം, എല്ലാം കേട്ടിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് ഏറ്റവും നല്ലതായി തോന്നി നിങ്ങൾ എടുക്കണം. ആ സ്വഭാവം തന്നെ മാറ്റേണ്ട കാര്യമാണ്. അങ്ങനൊരു കാര്യമില്ല, അങ്ങനെ ബാത്തിലാണ്. അതിന് യാതൊരു അടിസ്ഥാനമില്ല. എല്ലാം കേൾക്കുക, എന്നിട്ട് നമ്മളെ ബുദ്ധിക്ക് യോജിച്ചെടുക്കാനാണെങ്കിൽ കുഫറൊക്കെ കേട്ടോട്ടെ. ഇപ്പൊ കുഫർ നല്ലതാന്ന് വിചാരിച്ച് നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അല്ലാത്തവരെ വിളിച്ച് ജാറത്തിൽ പോകലാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരില്ല. അവന്റെ ബുദ്ധിക്ക് അതാ നന്നായി തോന്നിയിട്ടുള്ളത്. അല്ലാതെ അവന്റെ ബുദ്ധിക്ക് ഇത് മണ്ടത്തരാന്ന് മനസ്സിലായിട്ട് നിൽക്കുന്നവർ എത്ര പേരാണുള്ളത്? വളരെ കുറച്ചുണ്ടാവും. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് നിൽക്കുന്നവർ വളരെ കുറച്ച്. ബാക്കിയുള്ളവരെ മനസ്സിൽ ബുദ്ധിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളത് ജാറത്തിൽ പോയാൽ എന്റെ കാര്യങ്ങളൊക്കെ വേഗം നടക്കുന്നുണ്ട്, എന്റെ പ്രശ്നങ്ങൾ ഒഴിവാകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിക്കനുസരിച്ച് എടുക്കാൻ പറ്റുമോ? എല്ലാം കേൾക്കാന്നല്ല, സഹാബത്ത് പറഞ്ഞു, സഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ ഇതീം പറയുന്നുണ്ടോ അത് പോയിട്ട് കേൾക്കുക. എല്ലാം പോയിട്ട്, എല്ലാ കച്ചറയും പോയിട്ട് കേൾക്കലല്ല. ഇൽമു പഠിക്കുന്നതിന് ഒരു രൂപമുണ്ട്, ഞാൻ വിഷയം മാറിപ്പോല. അതുകൊണ്ട് യഥാരൂപത്തിൽ ഹദീസുകളെ സ്വീകരിക്കുന്ന രൂപം കൃത്യമായിരിക്കണം. അം തുസീബഹും ഫിത്ന എന്ന് പറഞ്ഞാൽ ഫിത്ന ബാധിക്കുന്നില്ല, ഹദീസ് നിഷേധിച്ചാൽ. ഔ യുസീബഹും അദാബുൽ അലീം, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് വന്നുഭവിക്കുന്നതിനെ കുറിച്ച് അവർ ഭയന്നുകൊള്ളട്ടെ എന്ന ആയത്തിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഐ ഫിദ്ദുനിയാ ബിഖത്ലിൻ ഔ ഹദ്ദിൻ ഔ ഹബ്സിൻ ഔ നഹ്വ ദാലിക്. ദുനിയാവിൽ തന്നെ ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ അവനെ കൊന്നുകളയും, വെട്ടിക്കൊലപ്പെടുത്തി കളയും. അതല്ലെങ്കിൽ ആഖിറത്തിലാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ അടുത്ത് നരക ശിക്ഷ ഉണ്ടാവും. ഹദീസ് നിഷേധിച്ച് ഇസ്ലാമിക നാട്ടത്തിൽ നടക്കാൻ പറ്റില്ല. ഹദീസ് നിഷേധിച്ചാൽ ഇൻഷാല്ലാ സലഫുകളുടെ ചരിത്രം പറയുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും. ഹദീസ് നിഷേധിച്ച് ഇസ്ലാമിക നാട്ടത്തിൽ നടക്കാൻ പറ്റില്ല. ഇവിടെ അല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. ഇസ്ലാമനുസരിച്ച് ജീവിക്കുന്ന രാജ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിന്റെ പണിയിട്ടുണ്ടാവും. ഹദീസിനെ തോന്നിയ പോലെ നിഷേധിച്ചാൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, ആ ഹദീസുകളിൽ അവിടെ പൂർണ്ണമായി നിൽക്കാൻ, അവിടെ നിൽക്കാൻ, ആ വര റസൂലുള്ള വരച്ചോ അവിടെ നിൽക്കണം. പിന്നെ നമ്മുടെ ബുദ്ധി അതിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഒന്നും നമ്മളത് അപ്പുറത്തേക്ക് പോകണം. ആ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. സൂറത്തുൽ ഹുജറാത്തിന്റെ ആദ്യത്തെ ആയത്ത്. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇതിന് തൊട്ട് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ ശബ്ദമുയർത്തലിനെ കുറിച്ച് റസൂലുള്ളാഹിയുടെ സദസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല എന്നുള്ള ആയത്ത് അവതരിപ്പിച്ചതിനു ശേഷം അല്ലാഹു റസൂലും പറഞ്ഞ മുൻകടക്കരുത് പറഞ്ഞാൽ മുൻകടക്കാൻ പറ്റില്ല ഒരു കാര്യം. തുഖദ്ദിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻകടക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ള ഒന്ന് പറയാൻ നമ്മൾ അതിനേക്ക് അപ്പുറത്ത് കിടക്കുക. പല രൂപമുണ്ട് അതിന്, പല രൂപത്തിലാണ് അങ്ങനെ മുൻകടക്കുക. അതിന് പല കോലങ്ങളുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട കാര്യം, ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ, ഹദീസുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ, സൂക്ഷ്മതയോടുകൂടി പെരുമാറണം. ഖുർആനായിട്ടാണെങ്കിലും ഹദീസായിട്ടാണെങ്കിലും നമുക്ക് തോന്നിയ വ്യാഖ്യാനങ്ങൾ നൽകാതിരിക്കുക, നമ്മൾ നമ്മുടേതായ അർത്ഥകൽപ്പനകൾ നൽകാതിരിക്കുക, നമ്മുടേതായ നിഷേധം നടത്താതിരിക്കുക. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കുക നമ്മുടെ സ്വഭാവമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ചെങ്കിലും ഈമാനുള്ളവർ ഹദീസ് നിഷേധിക്കുന്ന ഏതെങ്കിലും ചങ്ങായി കൂട്ടത്തിലുണ്ടെങ്കിൽ ഓന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹദീസ് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഹക്കാണ്, എന്റെ റസൂൽ പറഞ്ഞതാണ്, നമ്മുടെ ഒക്കെ റസൂലുള്ള പറഞ്ഞതാണ്, നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. കുറച്ചെങ്കിലും ഈമാൻ ഉണ്ടെങ്കിലും ഇത് കേട്ടിട്ടെങ്കിലും മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഹദീസ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദകും മുത്തകിഅൻ അലാ അരീകതി, ഒരു മനുഷ്യനെ ഞാൻ കാണാതിരിക്കട്ടെ, അവനെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ, മുത്തകിഅൻ അലാ അരീകതി, അവനവന്റെ സോഫയിൽ ചാരിയിരിക്കുകയാണ്. എന്നിട്ടോ യതീഹിൽ അംറു മിൻ അംരി, അവനോട് എന്റെ ഒരു കൽപ്പന, എന്റെ ഒരു ഹദീസ് അവന്റെ അടുക്കലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു വിലക്ക്, ഞാൻ കൽപ്പിച്ച ഏതെങ്കിലും കാര്യമോ, ഞാൻ വിരോധിച്ച ഏതെങ്കിലും കാര്യം, ഞാൻ എന്റെ ഒരു ഹദീസ് അവന്റെ അടുക്കലേക്ക് എത്തും. ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, ലാ നദ്രി, ഹദീസ് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. മാ വജദനാ ഫീ കിതാബില്ലാ ഇത്തബഅനാ, അള്ളാന്റെ ഖുർആനിൽ നിന്ന് കൊണ്ടുവാ, അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചയക്കും. വേറൊരു ഹദീസിലുള്ളത്, ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം നമുക്കും നിങ്ങൾക്കും ഇടയിലുണ്ട്. ഫമാ വജദനാ ഫീഹി മിൻ ഹലാൽ ഇസ്തഹലൽനാ, അതിൽ ഹലാലായി കണ്ടതെല്ലാം നമ്മൾ ഹലാലാക്കും, അതിൽ ഹറാമായി കണ്ടതെല്ലാം ഹറംനാ, അതെല്ലാം നമ്മൾ ഹറാമാണെന്ന് പറയും. റസൂലുള്ള പറഞ്ഞു, അറിഞ്ഞുകൊള്ളുക, ഞാൻ ഹലാലാക്കിയതെല്ലാം അല്ലാഹു ഹലാലാക്കിയതുപോലെ തന്നെയാണ്, ഞാൻ ഹറാമാക്കിയതെല്ലാം അല്ലാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ്. ഏഴ് ആകാശങ്ങൾക്കും മീതെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധന്മാരായ ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുമുണ്ട്. സ്വീകരിക്കല്ലാതൊന്നും വൃത്തിയില്ല, സ്വീകരിച്ചു കൊള്ളണം നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്, കളിക്കാനുള്ളതല്ല, ഗൗരവമുണ്ട് ഈ വിഷയത്തിൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിഷേധിക്കാന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ കൽപ്പനക്കാണ് മുൻകടക്കുന്നത്. റസൂൽ തോന്നിയത് പറഞ്ഞതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞതെന്ന് പറഞ്ഞതാ. സഹാബികൾ അത് കാണാതെ പഠിച്ചത്, ഒരു പക്ഷി പറന്നു പോകുമെന്ന് പേടിക്കുന്നത് പോലെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിച്ച് നമുക്ക് എത്തിച്ചു തന്നത്. നമുക്ക് നിഷേധിക്കാനല്ല, നമുക്ക് നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല അവരിത് എത്തിച്ചു തന്നത്, നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിത്ര പണിയെടുത്ത് നമുക്ക് ഈ ഹദീസുകൾ എത്തിച്ചു തന്നിട്ട് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ മാസങ്ങളോളം വഴി ദൂരമുള്ള യാത്രകൾ നടത്തി ഒരു ഹദീസ് രേഖപ്പെടുത്തി നമുക്ക് എത്തിച്ചു തന്നിട്ട് ചവിട്ടിയത് എന്നവർ, അവർ അല്ലാഹുവിന്റെ റസൂലിനെയാണ് ധിക്കരിക്കാൻ തയ്യാറാവുന്നത്. ഗൗരവമുണ്ട് ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഹദീസുകൾക്ക് മുന്നിൽ താഴെ കയറി വണങ്ങി വരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. فَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ. اللَّهُ പറയും, ആര് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചോ അവന് നാളെ സ്വർഗമുണ്ട്. സ്വർഗത്തിൽ അവനോടൊപ്പമുള്ളവർ നബിമാരാണ്, അതുപോലെ സിദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹുകളാണ്. അത് വേണോ, സ്വർഗം വേണമോ? റസൂലിന്റെ ഹദീസിന് മുന്നിൽ നിൽക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആനത്തോട്ടിയുടെ മുന്നിൽ ആന നിൽക്കുന്നത് പോലെ അങ്ങനെ നിൽക്കണം അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും വന്നാൽ. പിന്നെ അവിടെ നമ്മുടേതായ നിരീക്ഷണങ്ങൾ, നമ്മുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ, എന്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ഇത് നോക്കും നിങ്ങൾ, ഹദീസുകൾ സ്വീകരിക്കുന്ന മാനദണ്ഡം തന്നെ ഇപ്പം എന്താ? പല ഹദീസുകളും നിഷേധിക്കുന്ന ആളുകൾ, അവർക്കട്ടെ സയൻസ്, ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് പറഞ്ഞാൽ മതി. ഇംഗ്ലണ്ടിൽ നിന്ന് സ്റ്റീഫൻ ഹോക്കിൻസൺ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓന ആ ഹദീസിന്റെ ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടാവും ചെയ്യും. മാത്രമല്ല പള്ളിന്റെ മുന്നിൽ ബാനർ ഒട്ടിക്കാനും ഫസ്റ്റ് തന്നെ ഉണ്ടാവും. ഹദീസ് മേലെതും അടിയിൽ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ, 1400 വർഷങ്ങൾക്ക് മുന്നിൽ ഇസ്ലാം പറഞ്ഞത്, ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഹദീസൊക്കെ സ്വീകരിക്കാം. അപ്പൊ സനദും പ്രശ്നമല്ല, ഒന്നും കുഴപ്പമില്ല. ലൈഫ് ഹദീസാണെങ്കിലും ഉണ്ടാവും അതിന്റെ പിന്നാലെ, അപ്പൊ ഉണ്ടാവും. അതേസമയം സ്വഹീഹായ ഹദീസ് സനദർക്ക് സ്വഹീഹായി വന്നാൽ സയൻസിന് യോജിച്ചിട്ടില്ലെങ്കിലും അവന്റെ ബുദ്ധിക്ക് യോജിച്ചിട്ടില്ലെങ്കിലും അവനാ ബാത്തിക്ക് ഉണ്ടാവില്ല. എന്തൊരു ഗൗരവമുള്ള സ്വഭാവമാണിത്. ഇപ്പൊ ശാസ്ത്രജ്ഞനാണോ വല അത റസൂലുള്ളാഹിക്കാണ്? കാഫിറായ ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ ഒനെ വിട്ടു, മുസ്ലിം നമ്മുടെ നേതാവായ റസൂലെന്ന് പറഞ്ഞാൽ ഒനെ പറ്റൂല. എന്തൊരു അവസ്ഥയാണിത്. ഡോക്ടർ പറയാണ് തേന് അസുഖത്തിന് മരുന്നാണെന്ന് ഖുർആനിലും വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. കരിഞ്ചീരകം മരുന്നാണെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്. ഓൻ കുടിക്കൂല, രോഗം വന്നാൽ തിരിഞ്ഞു നോക്കൂലാവാതെ. ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞു, രണ്ടു നേരം ഒരു കരിഞ്ചീരകം കുറച്ചേരം കഴിക്കണം, നല്ലതാണ്, ഈ രോഗത്തിന് നല്ലതെന്ന് പറഞ്ഞാൽ ഓനുണ്ടാവും. അവര് സ്വപ്നി തന്നെ ഇവിടെ വന്നിട്ട് കടയിൽ വന്നിട്ട് കരിഞ്ചീരകം ഉണ്ടോ ഇല്ലാ, ഇല്ലെങ്കിലും ഒരു നാട്ടിലൊക്കെ പോയിട്ട് തന്നെ രോഗം മാറാൻ വേണ്ടി. ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടർ ഉഷാറാ, അവിടെ ചോദ്യമില്ല, ഓന്റെ സംശയം ഒരു പ്രശ്നമില്ല.
ഹദീസ് വന്നാൽ ഹദീസ് അല്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാണ് ഇത്തിബാ ചെയ്യേണ്ടത് എന്ന കാര്യം ഗൗരവത്തിൽ നമ്മൾ ചിന്തിച്ചു കൊള്ളുക. ഇനി നോക്കൂ നിങ്ങൾ, ഞാൻ സൂറത്തു നൂർ ഞാൻ ഓതി വെച്ച ആയത്തതാണ്, ഓതി വെച്ച ആയത്തുകൾ സൂറത്തു നൂർ 24 അധ്യായം സൂറത്തു നൂറിലെ കുറച്ച് ആയത്തുകളാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പാരായണം ചെയ്തു വെച്ചത്. ആ ആയത്തൊന്ന് വിശദീകരിക്കണം. ഈ സന്ദർഭവുമായി വല്ലാതെ യോജിപ്പുള്ള ആയത്തുകളാണ് ആ സൂറത്തിൽ വന്നിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുകയാണ്. മുനാഫിക്കുകളുടെ സ്വഭാവമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർ റസൂൽ. മുനാഫിക്കുകൾ അതാ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചിട്ടുണ്ട് എന്ന്. വഅതഅന, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. സുമ്മ യതവല്ല ഫരീഖും മിൻ ബഅദി ദാലിക, എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ വിധി വന്നാൽ അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അതാ അങ്ങനെ തിരിഞ്ഞങ്ങനെ പിന്നോട്ട് പോകുന്നു. തുടക്കത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുണ്ട് അള്ളാന്റെ റസൂലിന്റെ, അപ്പൊ ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധി വന്നപ്പോൾ പിന്നെ കുറച്ച് ആളുകൾ അതാ പിന്തിരിഞ്ഞു പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അറിഞ്ഞുകൊള്ളുക അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല, അവർ മുഅ്മിനുകളല്ല എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖു മിൻഹും മുഅ്രിദൂൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിധിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ, ഇദാ ഫരീഖു മിൻഹും മുഅ്രിദൂൻ, അവരിൽ ഒരു വിഭാഗം ആളുകൾ അതാ തിരിഞ്ഞു പോകുന്നതായി നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നബി വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇയകുൽ ലഹുമുൽ ഹഖ് യഅതു ഇലൈഹി മുദ്ഇനീൻ. ഇനി നീ പറഞ്ഞ, ഞാൻ പറഞ്ഞ ആയത്ത് അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അവർക്ക് അനുകൂലമാണെങ്കിലോ, വഇയകുൽ ലഹുമുൽ ഹഖ് അവർക്ക് അനുയോജ്യമായിട്ടാണ് ആയത്തും ഹദീസും വന്നിട്ടുള്ളതെങ്കിൽ, യഅതു ഇലൈഹി മുദ്ഇനീൻ, അവർ വളരെ താണുകേണി വണങ്ങി ആയത്തുകൾക്കും ഹദീസുകൾക്കും കീഴൊതുങ്ങി വരുന്നതായി നിനക്ക് കാണാൻ സാധിക്കും. അന്നത്തെ ആൾക്കാരുടെ സ്വഭാവമല്ലേ, മൂപ്പരിക്ക് യോജിച്ചോ മൂപ്പരൊക്കെ എടുക്കും, മൂപ്പരിക്ക് പറ്റിയ മസാല പറയാനുള്ള ആയത്തു ഹദീസാണോ എടുക്കും, അത് പറ്റൂലേ മൂപ്പരിക്ക് ക്ലീൻ ഷേവ് ചെയ്യണം, ആയത്തു ഹദീസ് പറ്റൂല. എന്താ ഇത്, എത്ര ഗൗരവമുണ്ട് റബ്ബേ ഇതിന്. സംഗീതം ഒഴിവാക്കാൻ വയ്യ, സിനിമ ഒഴിവാക്കാൻ വയ്യ, ഹവ അനുസരിച്ച് നടക്കണം, സ്വന്തം ഇച്ഛ അനുസരിച്ച് ദേഹേച്ഛകൾ അനുസരിച്ച് മൂപ്പരിക്ക് നടക്കണം, അതിന് ഖുർആൻ ഹദീസിനെ കിട്ടും വേണം. മൂപ്പരിക്ക് പറ്റൂലേ ഹദീസ് വായിച്ച്, എന്താ ഇത് റബ്ബേ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ആയത്തു ഹദീസ് അവതരിപ്പിച്ച് ഇതിനാണോ നമുക്ക് നിഷേധിക്കാനാണോ. സഹോദരന്മാരെ, ഗൗരവത്തിൽ നിന്ന് മനസ്സിലാക്കുക, ആയത്തു ഹദീസ് സ്വീകരിക്കുക എന്നാണ് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ മുസ്ലിം ആവുന്നതിന് അതുകൊണ്ടാണ്, ഇത്തിബാ അല്ലാ പിന്നെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുസ്ലിമായി. ബാപ്പയമ്മയും മുസ്ലിമായി, അപ്പൊ ഞാനും മുസ്ലിമായി, അതുകൊണ്ട് പ്രസിഡന്റാവണം. സ്വന്തം ദീനെ കുറിച്ച് പഠിക്കൂല, ഓനോന്റെ ഇച്ഛ അനുസരിച്ച് ഇങ്ങനെ നടക്കും അവനുസരിച്ചിട്ട്, എന്നിട്ട് അതിനെതിരായിട്ട് ആയത്തെ ദിവസം വരുമ്പോ ലൈഫ്. ഇത്ര ആളുകളാണെന്നറിയില്ല, ചില ആളുകളോട് ഒരു ഒരു ഹദീസിന്റെ ഗ്രന്ഥം പോലും കാണാത്തവൻ, ഒറ്റ ഹദീസിന്റെ ഗ്രന്ഥം സഹീൻ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ വായിക്കാത്തവനും, ഓനോട് പോയിട്ട് ഏതെങ്കിലും ഹദീസ് പറഞ്ഞവൻ പറയും, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഹദീസ്, സഹീൻ ബുഖാരി മുഴുവൻ ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല, ഞാനിതുവരെ ഹദീസ് കേട്ടിട്ടില്ല. സഹീൽ ബുഖാരി പോട്ടെ, അർബാവുൻ നബി 40 ഹദീസുകൾ, 40 ചില്ലാനം ഹദീസുകൾ രേഖപ്പെടുത്തിയ നബവിയുടെ അർബാവുൻ നബവി, ആ ഹദീസ് ഗ്രന്ഥം പോലും മുഴുവൻ വായിക്കും, അത് കണ്ടിട്ടെന്നില്ലാത്തവനാ പറയുന്നത് ഞാനിതുവരെ ഹദീസ് കേട്ടിട്ടില്ല. ഇത്ര ഗൗരവമുണ്ട് റബ്ബേ ഇതിനൊക്കെ. ഓൻ കാണാത്ത ഹദീസ് വരാൻ പാടില്ല, ഓൻ കണ്ടിട്ട് ഹദീസ് വരാൻ പാടുള്ളൂ. അതേപോലെ ചില ആൾക്കാരെ വർത്തമാനം കേട്ടാ തോന്നും, ഞാൻ എനിക്കൊരു കാലത്ത് ഹിദായത്ത് കിട്ടി, ഞാൻ 1986 മുജാഹിദായി, ഞാൻ അന്ന് ആ കുറച്ച് ആയത്തെ ദിവസം കേട്ടു, അതിനനുസരിച്ചൊക്കെ മാറി, ഇനി നിങ്ങൾ ആയത്തേക്ക് അതിസരിച്ച് വരാൻ പാടില്ല. അന്ന് ഞാൻ കേട്ട ആയത്തെ ദിവസം, എന്റെ അപ്പുറത്തേക്ക് ആയത്തെ ദിവസം പാടില്ല. നിങ്ങൾക്ക് ചോദിച്ചതനുസരിച്ച് ആയത്തെ ദിവസം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് പല ആളുകളുടെയും സ്വഭാവം, ആയത്തും ഹദീസും ഒരു ഭാഗത്ത്, നമ്മൾ വേറെ ഭാഗത്ത്. നമുക്ക് യോജിച്ചോ നമ്മളതിന്റെ ഒപ്പം ഉണ്ടാവും, നമുക്ക് യോജിച്ചില്ലേ നമ്മളെ ഭാഗത്ത് ഉണ്ടാവില്ല. എന്തിനാ പിന്നെ മുസ്ലിം ആവണം എങ്ങനെയാണെങ്കിൽ, എന്തിനെങ്ങനെയാണെങ്കിൽ മുസ്ലിം ആവണ്? ഞാൻ അന്ന് കേട്ടതെന്ന് കേൾക്കാൻ പാടുള്ളൂ, ഞാനന്ന് പറഞ്ഞു, ഞാനന്ന് മറ്റേ മറ്റേ മൂലിന്റെ പ്രസംഗത്തിൽ കേട്ട ആയത്തെ ദിവസം, അന്ന് മുമ്പൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആൾക്കാർ പറയുന്നതാ, അന്ന് അന്നത്തെ കാലത്തെ പണ്ഡിതന്മാരൊന്നും ഇത് പ്രസംഗിക്കണം, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അവര് പറഞ്ഞില്ല എന്ന് ചോദിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടോ? ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ. ജിഞ്ഞു ശൈത്താനം വിഷയം പറഞ്ഞാൽ പറയും, ഇതൊന്നും പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ഉസ്മാൻ സാഹിബ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചു. ഞാൻ അവർ പറഞ്ഞില്ല എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പാടില്ല. അള്ളാഹിന്റെ ദീൻ കുറച്ചു കാലം മുന്നേ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞാലോ നിങ്ങൾ എന്താ ചെയ്യാ? നമ്മളെ അതാണ് ആളുകളുടെ സ്വഭാവം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ആരാ? അംബിയാക്കൾക്ക് ശേഷം ആദ്യത്തെ സ്ഥാനമുള്ളവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? സകാത്ത് നിഷേധിച്ചവർക്കെതിരെ യുദ്ധം ചെയ്തു. യുദ്ധം അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? മുസ്ലിങ്ങളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആളുകളോട് യുദ്ധം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് നീ കേട്ടിട്ടില്ലേ? ഉമർത്വ നുഖാത്തിൽ അന്നാസ്, ജനങ്ങളുമായി യുദ്ധം ചെയ്യാൻ ഞാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്ത യശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കുന്നത് വരെയും, നമസ്കരിക്കുന്ന നമസ്കാരം നടത്തുന്നത് വരെയും, സകാത്ത് കൊടുക്കുന്നത് വരെയും ജനങ്ങളുമായി യുദ്ധം ചെയ്യണമെന്ന ഹദീസ് നീ കേട്ടിട്ടില്ലെന്ന് ചോദിച്ചു. ഏ ഹദീസ് ഉണ്ടോ? ആയിക്കോട്ടെ, സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിലെ രണ്ടാമത്തെ പൗരനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞില്ല 23 വർഷമായി നബിന്റെ ഒപ്പം ഞാൻ ഒപ്പം നടക്കുന്നു, അതേ ഞാൻ കേൾക്കാത്ത ഹദീസ് പറഞ്ഞില്ല. ഹദീസ് ഉണ്ടോ? വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു, നബിനെ സ്വീകരിക്കാം. അദ്ദേഹം മനസ്സ് സമാധാനത്തോടെ തിരിച്ചു പോവാൻ പറ്റുമോ നമുക്ക് അങ്ങനെ? ആൾക്കാർ ചോദിക്കാം, അങ്ങനെ ഒരു ഹദീസോ? ഹദീസ് പറഞ്ഞത് അങ്ങനെ ഒരു ഹദീസോ? അങ്ങനെയൊക്കെ ഹദീസ് ഉണ്ടാവോ? മോഹനോട് ചോദിച്ചിട്ട് വേണല്ലോ റസൂലുള്ള ഹദീസ് പറയാൻ. ഞാനൊരു ഹദീസ് ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് വേണം ഇപ്പൊ ഇവന്റെ വർത്താനം കേട്ട റസൂലുള്ള ഹദീസ് ആണെങ്കിൽ. അള്ളാന്റെ റസൂലുള്ള ഹദീസ് പറയും, നമ്മുടെ ബുദ്ധി അതിനിട്ട് താന്നു കൊടുക്കണം. കുറെ അഖ്ലാനിയത്ത് പണ്ടേ കയറ്റി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് ഹദീസ് വരുന്നില്ല. അപ്പൊ വെപ്രാളാവണം, ലൈഫാക്കാം. ഇത്ര ഗൗരവമുണ്ട് റബ്ബേ ഇതിനൊക്കെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിതൊക്കെ കാണുന്നില്ലേ, ഹദീസ് നിഷേധിക്കുന്ന ഈ സ്വഭാവം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ നിഷേധിക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അവർക്ക് യോജിച്ചത് സ്വീകരിക്കുകയും അവർക്ക് യോജിക്കാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ വല്ല രോഗവുമുണ്ടോ? അമിർതാബൂ, അതല്ല അവർ ദീനിൽ നിന്ന് തന്നെ തെറ്റിത്തെറിച്ച് മുർദ്ദതായി പുറത്തു പോയിരിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അവർക്ക് യോജിച്ചത് സ്വീകരിക്കുകയും യോജിക്കാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾ, അഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അമിർതാബൂ, അതല്ല അവർ ദീനിൽ നിന്ന് തെറിച്ചു പോയിരിക്കുകയാണോ? എന്താ വാക്ക് നോക്കി നിങ്ങൾ മുർദ്ദതായിട്ടുണ്ടോ? അല്ല ചോദിക്കുക അവരോട്, വല്ല രോഗം മനസ്സിലുണ്ടോ? ചികിത്സക്ക് പോയിട്ട് ഖുർആനൊന്നും മര്യാദക്ക് കേൾക്ക്. ഇനി രോഗമല്ല ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ടോ? തിരിച്ചു വാ ഇസ്ലാമിലേക്ക്. അതാണ് എന്താ പറഞ്ഞത്? ഇഷ്ടപ്പെട്ടതൊക്കെ സ്വീകരിക്ക, ഇഷ്ടപ്പെടാത്തൊക്കെ തള്ളിക്കളയാണ്. മോന്റെ ഇഖ്തിയാർ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം. അത് പറ്റൂല എന്നല്ല പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അം യഖാഫൂന അൻ യഹീഫ അല്ലാഹു അലൈഹിം വറസൂലുഹു ബൽ ഉലൈക ഹുമു ളാലിമൂൻ, യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു ളാലിമുകൾ, അതിക്രമകാരികൾ അവർ തന്നെയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുനാഫിഖുകളുടെ സ്വഭാവം പറഞ്ഞതിന് തൊട്ടു ശേഷം തന്നെ വിശ്വാസികളുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന് കൂടി പറഞ്ഞു. എന്താ സ്വഭാവം? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. വിശ്വാസികളുടെ വാക്ക് ഇത്ര മാത്രമായിരിക്കും. അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവരെ ക്ഷണിച്ചാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് മാത്രം അവർ പറയും. സമിഅനാ വഅതഅനാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അദ്ദേഹത്തോട് അസ്ലിം, നീ മുസ്ലിമാവ്, നീ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ എന്റെ റബ്ബിന് സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചില്ല എന്തൊക്കെയാണ് റബ്ബേ ഉള്ളത് ആ ലിസ്റ്റ് ഒന്ന് പറഞ്ഞണി, ഞാനൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എനിക്ക് പറ്റാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങട്ട് റോങ് ചെയ്തിട്ട് ബാക്കിയൊക്കെ അസ്ലം എന്ന് പറഞ്ഞില്ല. അസ്ലംതു ലിറബ്ബിൽ, നമുക്ക് ആ അത്ര അവസ്ഥയിലൊക്കെ ഒന്ന് എത്താൻ പറ്റില്ലെങ്കിൽ അരി നിശ്ചയിക്കുന്ന സ്വഭാവങ്ങൾ ഒഴിവാക്കിക്കൂടെ? എന്താ അതൊക്കെ? അപ്പോ ഹദീസുകൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ട് പരിശോധിച്ച് നമുക്ക് പറ്റിയത് നമുക്ക് പറ്റാത്തത് വേർതിരിക്കാൻ പറ്റില്ല. ശരിയായ ഹദീസൊക്കെ സ്വീകരിക്കണം. ചില ആൾക്കാർ ലൈഫായ അതീതാണ്. ഈ അതീസൊക്കെ ഒന്ന് സഹിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, കാരണം ഓന്റെ ഇച്ഛക്ക് അനുസരിച്ച് കിട്ടിയ അതീതാണ്. ഇതൊക്കെ ഒന്ന് സഹിയായിരുന്നെങ്കിൽ ലൈഫാന്ന് പറയുമ്പോ അവന്റെ വിഷമം കാണണം. അതേസമയം വേറെ കുറച്ച് അതീതൻ സഹിയാന്ന് പറയുന്നു, ഓ സഹിയായല്ലോ, എന്താ പറ്റി ഭാര്യ ഉദ്ധരിക്കും ചെയ്ത്, മുസ്ലിം ഉദ്ധരിക്കും ചെയ്ത്, പിന്നെ ഒന്നും പറയാനും പറ്റില്ല, കാബിനറ്റ് സെക്രട്ടറി ആയിപ്പോയി, അങ്ങനെ പറ്റൂല. അതീസ് വന്നാൽ സ്വീകരിക്കണം, അതായിരിക്കണം നമ്മുടെ സ്വഭാവം. അങ്ങനെ തന്നെ വരണം, അതീസ് വന്നാൽ സ്വീകരിക്കാം. അത് നമ്മളെ ചെക്കിംഗ് ഒക്കെ നടത്തി, നമ്മളെ ഫിൽട്ടറിംഗ് ഒക്കെ നടത്തിയിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിയുടെ സ്വഭാവമല്ല, അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹിയുടെ ഹദീസിലും വന്നാൽ അതിന് പൂർണ്ണമായി കീഴൊതുങ്ങി അതിന്റെ മുന്നിലേക്കാണ് വരണം. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ പണ്ട് മുതലേ കയറിക്കിടക്കുന്ന സ്വഭാവങ്ങളുണ്ട്, ശീലങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ രൂപത്തിൽ നമ്മൾ ഇപ്പോഴും മാറിയിട്ടില്ല, ഒരു സലഫിയത്തിലേക്കൊക്കെ എത്തിയിട്ടില്ല. അതാ പ്രശ്നം, നമ്മൾ എന്ത് കേട്ടാലും ആയത്ത് ഹദീസ് കേട്ട നമ്മളെ ബുദ്ധിയിലൊന്ന് കറക്കും, എന്നിട്ട് നമ്മൾ എടുക്കുള്ളൂ. എടുക്കുന്നവരാണെങ്കിൽ കൂടി ചിലപ്പോൾ അങ്ങനെയാണ്, ഹദീസ് എടുക്കുന്നവരാണെങ്കിൽ കൂടി അവരെ ബുദ്ധിയിലൊന്ന് ഇട്ടിട്ട് കറക്റ്റ് എടുക്കുള്ളൂ. ഇപ്പൊ അള്ളാഹു ഇസ്തിഫാ ചെയ്തു അല്ലേ, അർശിൽ ഇസ്തിഫാ ചെയ്തു, അർശിൽ ആരോഗ്യതനായി ആയത്തിലുള്ളതാണ്. എത്ര ആൾക്കാരുടെ മനസ്സിൽ, വിശ്വസിച്ച ആൾക്കാരെ മനസ്സിൽ തന്നെ ഉണ്ട്, ഏതാണ്ട് ഒരു വലിയൊരു എന്തോ ഒരു ഇത് ഒരു കസേരന്റെ മേലെ ഇങ്ങനെ ഇരിക്കുക, ഇപ്പോഴും മനസ്സിലായ ചിത്രമുള്ള എത്ര ആൾക്കാരുണ്ട്, അങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്? അല്ല, നമ്മളെ ബുദ്ധി ഇങ്ങനെ കറക്കിട്ടിട്ടാണത്, ബുദ്ധി കറക്കിടാൻ പാടില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യം വരുന്നത്, അപ്പോഴാണ് ഇങ്ങനത്തെ ചർച്ചകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അഖീദ കയറേണ്ടത് പ്ലെയിൻ ഷീറ്റിലേക്കാണ്, പ്ലെയിൻ പേപ്പർ, തീർത്തും വൈറ്റ് പേപ്പർ, അതിൽ കുത്തിവരൊന്നും ഉണ്ടാവാൻ പാടില്ല. നേരെ പ്ലെയിനായ പേപ്പറിലേക്ക് അഖീദണ്ട് കയറ്റി വെക്ക്, എന്ത് സമാധാനം ഉണ്ടാവുന്നു. ഇത് നമ്മൾ കുറെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ ധാരണകളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലേ വന്നാൽ മാത്രമേ സ്വീകരിക്കുള്ളൂ, അതിന്റെ അടിസ്ഥാനത്തിൽ വന്നില്ലേ നമ്മൾ തട്ടിക്കളയും. ഇന്ന് നമ്മളെ അടിസ്ഥാനം ഉസൂലുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ആ മെഷീനൊക്കെ ഒന്ന് മാറ്റി പണിത് ഒന്നും കൂടി സർവീസ് ചെയ്യാൻ കൊടുക്കണം, എന്നിട്ട് വൃത്തിയാക്കണം, എന്നാൽ മാത്രമേ ഹദീസ് പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ, ഇനി ഞാൻ സലഫുകൾ പെട്ട നമ്മുടെ മാതൃക അവരാണല്ലോ, സലഫുകളിൽ പെട്ട പണ്ഡിതന്മാർ നമ്മുടെ മുൻഗാമികളായ സഹാബത്തടക്കമുള്ള താബിഊകൾ അടക്കമുള്ള തബഈത്താബിഊകൾ അടക്കമുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്കും റസൂലുള്ളാഹിയുടെ ഹദീസുകൾക്കും തസ്ലീം പൂർണ്ണമായി സമർപ്പിച്ചതിന്റെ ചില ഉദാഹരണങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ധാരാളക്കണക്കിന് സംഭവങ്ങളുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ മുനജ്ജിദ് ബിദഅത്ത് വഇആദത്ത് ഫഹ്മി നസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ, അറബി അറിയാൻ കഴിയുന്നവർ ആ പുസ്തകം വായിച്ചു നോക്കണം, ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് അദ്ദേഹം കൊടുത്തത്, സഹാബത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് അറബികൾ എന്ന് പറഞ്ഞാൽ കള്ളിൽ മുഴുകി ജീവിച്ചിരുന്ന ആളുകളാണ്, കള്ള് കുടിക്കാൻ തന്നെ അവരെ ശീലമുണ്ട്, അവരെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ ജീവിതത്തിലെ വേരെയാണ് കള്ളു കുടിക്കാൻ. പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ മുന്തിരി വള്ളിയുടെ ചോട്ടിൽ തന്നെ എന്നെ കബറടക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പാടി മരിച്ചേനെ. അത്രയധികം കള്ളിനോട് ബോണ്ട് ചെയ്ത് കിടക്കുന്ന സമൂഹം എന്ന് വരും. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു, പടിപടികളായി കള്ളിനെ കുറിച്ചുള്ള ഇത് വന്നു, ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ആയത്തിറങ്ങി, നിങ്ങൾ ഇനി വീർപ്പിരിയുന്നില്ല, നിങ്ങൾ ഇനി അതിന് ഒഴിവാവുന്നില്ലേ എന്ന ആയത്ത് അവതരിച്ചു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇൻതഹൈനാ ഇൻതഹൈനാ, ഇതാ ഞങ്ങൾ വെടിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ വെടിഞ്ഞിരിക്കുന്നു. റസൂലുള്ള കേട്ടില്ല, നിങ്ങള് കള്ളിന്റെ കുപ്പി അടിച്ചു പൊട്ടിച്ചോക്കെ, പിന്നെ മദീനയിലൂടെ കള്ളിന്റെ ചാലൊഴുകിയിരുന്നു എന്നാണ്, അത്രയധികം കള്ള് ഒഴുക്കി കളഞ്ഞു. ആയത്ത് അവതരിച്ചപ്പോ സഹാബികൾ ആരും റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ല, കോടിക്കണക്കിന് രൂപയുടെ കള്ളാണ് റസൂലേ, ഇതണ്ട് കഴിഞ്ഞിട്ട് ആയത്തണ്ട് എന്ന് പറഞ്ഞില്ല, പൊട്ടിച്ചണ്ട് കളഞ്ഞു. അതും പറഞ്ഞതാരാ, റസൂലിന്റെ അടുത്ത് പോലും അല്ല ആയത്തോട് കേട്ടത്, ഒരു കുട്ടി എങ്ങനെ പറഞ്ഞു ഓടിങ്ങനെ പോവാ, അപ്പത്തിനടുത്ത് പൊട്ടിച്ച്, അപ്പത്തിന് പൊട്ടിച്ച്. നമ്മൾ എല്ലാ പരിശോധന നടത്തി സഹിയാണെന്ന് ബോധ്യപ്പെട്ടാണ് സ്വീകരിക്കാൻ പറ്റില്ല, ഇതൊരു കുട്ടി പറഞ്ഞിട്ടുള്ളൂ ആയത്ത് അവതരിച്ച്, അവർ പൊട്ടിച്ചണ്ട് കളഞ്ഞു, കുടിച്ചോ ആയം തുപ്പിക്കളഞ്ഞു. അതാണ് അവരുടെ വിശ്വാസം, പൂർണ്ണമായ തസ്ലീം എന്ന് പറഞ്ഞാൽ അതാ. ഇപ്പോഴും പുക വലിക്കുന്ന ആൾക്കാർ അല്ലെ, വീഡിയോ വലിക്കുന്ന ആൾക്കാർ പറയും അതിന്റെ ഒരു ശീലം, സംഭവം ആറാമൊക്കെ തന്നെ, പക്ഷെ എന്നാലും എന്റെ ഒരു ശീലം, ഞാനതെങ്ങനെ ഒഴിവാക്കാം. അങ്ങളെക്കാട്ടി വലിയ ശീലം ഉണ്ടായിരുന്ന ആൾക്കാരെ പറയും കള്ള് എന്ന് പറഞ്ഞാൽ അവരെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, എന്നിട്ട് അവരെ ഒഴിവാക്കിയത്, അവർക്ക് പ്രശ്നമുണ്ടായിട്ടില്ല. നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് അടക്കുക, വീഡിയോയിൽ ഇപ്പോഴും ഒഴിവാക്കാൻ പറ്റില്ല. എന്റെ ശീലം ജീവിതത്തിൽ ആദ്യത്തിൽ രക്തത്തിൽ അലിഞ്ഞു തരുന്നതാണ്. ചെറുപ്പത്തിൽ 16 വയസ്സിൽ ഞാൻ വീഡിയോ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും എനിക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോ കുറച്ചൊക്കെ ഒഴിവാക്കി പറഞ്ഞു, മറ്റേ 5-6 കെട്ട് വലിക്കായിരുന്നു, ഇപ്പോ 2-എണ്ണാക്കിക്കുന്നു. എന്താ ആൾക്കാരെ നോമ്പായാലും കാണാം, സുബീബാങ് കൊടുക്കണേ തൊട്ട് മുന്നേ 2 കഫ്, മഹബീബാങ് കൊടുത്തു കഴിഞ്ഞാലും ഉണ്ടാവും. അത്രയും ടൈംഡ് ആയിട്ടേ ഇതാണ് നമ്മളെ സ്വഭാവം. ഇവരങ്ങനെയല്ല, കള്ള് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമായിരുന്നു. കള്ളായിരുന്നു അവരുടെ കച്ചവടവും അവരെ വിൽപ്പനയും എല്ലാം കള്ള് തന്നെയായിരുന്നു. കള്ളിൽ മുഴുകിക്കിടന്ന ഒരു സമുദായം ആയത്താണ്ട് അവതരിപ്പിച്ചവര് മാറുക. അന്നേരം മനസ്സിലാണ് വിശ്വാസം കാര്യമുണ്ടാകും. നമുക്ക് അങ്ങനെ പറ്റണം, ആയത്തുകളും ഹദീസുകളും കേട്ടാൽ പൂർണ്ണമായി സ്വീകരിക്കണം. ഇതുപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൻസാരികളും മുഹാജിറുകളുമായ സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ, നമുക്ക് കാരുണ്യചൊരിയുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ വല്യദ്രിബിന ബിഖുംരിഹിൻ അലാ ജുയൂബിഹിൻ, അവരുടെ മാറിടത്തിലേക്ക് അവരുടെ വസ്ത്രം അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ എന്ന ആയത്തങ്ങ് അവതരിപ്പിച്ചപ്പോൾ വസ്ത്രം ശരിക്കില്ലാത്ത ആളുകൾ, അതിനുമാത്രം വസ്ത്രം വലിച്ചിടാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്തു, സ്വന്തം പുട സ്വന്തം വീപ്പ് കീറിയിട്ട് അത് കെട്ടി യോജിപ്പിച്ച് മാറത്തേക്ക് വലിച്ചിട്ടു. നമ്മളാണ് ഈ പറയുന്നത് ഡ്രസ്സില്ല അങ്ങനാണ് ഇങ്ങനാണ് എന്നറിയും. ഇപ്പൊ ഡ്രസ് കൂടിയിട്ടാണ് അങ്ങനെ ഫിങ്ങി കെട്ടിടല, ഡ്രസ് ഉണ്ടായിട്ടാ മതി. അന്ന് ഡ്രസ് ഇല്ലാഞ്ഞിട്ട് അവര് വേറെയുള്ളത് മുറിച്ചിട്ട് അത് കഷ്ണം കെട്ടിയിട്ട് മാറത്തേക്ക് വലിച്ചിട്ടു. തസ്ലീമാണ് ആരായിരുന്നു പണ്ടത്തെ അറബി സ്ത്രീകൾ എന്ന് പറഞ്ഞാല്, ജാഹിലിയത്തിന്റെ ഇളക്കം കാട്ടി നടന്നിരുന്ന അങ്ങാടിയിൽ തുള്ളി നടന്നിരുന്ന പെണ്ണുങ്ങൾ അവരാ പിന്നെ മാറിയത്, കണ്ണും താഴ്ത്തി വസ്ത്രം മേലെ കെട്ടി നടക്കുന്നു. അതാണ് തസ്ലീം. ഇത്രയും കാലം ഞങ്ങൾ ഇത്രയും കാലം ഇങ്ങനെയായിരുന്നു, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറാൻ അറിഞ്ഞില്ല. ആയത്തണ്ട അതിൽ ചെന്ന് മാറ്റി വസ്ത്രം കെട്ടു, അതാണ് അവരുടെ സ്വഭാവം. ഹിജാബിന്റെ ആയത്തിറങ്ങി ഒരു വസ്ത്രം മാറ്റി ആയത്തും ഹദീസും കേട്ടാൽ അങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖിബ്ല മാറി അല്ലെ, ആദ്യം മസ്ജിദുൽ അക്സയിലേക്കായിരുന്നു തിരിഞ്ഞിസ്കരിച്ചിരുന്നത്, പിന്നെ അത് മസ്ജിദ് കാബയിലേക്ക് തിരിഞ്ഞു, മസ്ജിദുൽ ഹറം കാബയിലേക്ക് തിരിഞ്ഞു തയസ്കാരം. അതെങ്ങനെ ഉണ്ടായത്, ഒരാൾ ഇങ്ങനെ ഓടി പറഞ്ഞു പോവാ വേറൊരു ടീം നിസ്കരിക്കാണ്, അവരടുത്ത് കൂടെ ഖിബ്ല മാറിയിട്ടുണ്ടോ, പിന്നെ ഇപ്പോ ഖിബ്ല മസ്ജിദ് കാബയിലേക്ക് തിരിഞ്ഞിട്ടാണ് ഖിബ്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരാൾ പറയുന്നവർ കേട്ടു, ഒരു വിശ്വാസിയാണ് പറയുന്നതെന്ന് ബോധ്യപ്പെട്ടു, അവർ നേരെ കാര്യത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്താ ഇത്രയും കാലം ഇങ്ങോട്ട് ഖിബ്ല, ഇപ്പൊ ഒരു ഖിബ്ല എങ്ങോട്ട് മാറ്റോ, അപ്പൊ ഇത്രയും കാലം പിന്നെ നിസ്കരിച്ച് എങ്ങോട്ടാ എന്ന് ചോദിച്ചില്ല അവര്. നമ്മളാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടേ, അപ്പൊ ഇത്രയും കാലം അന്ന് അവിടെയല്ലേ ഖിബ്ല വെച്ചിരുന്നു, ഇതിപ്പോ വെച്ചിട്ട് മാറ്റിയതാ എന്നൊന്നുമില്ല. ഖിബ്ല മാറി അന്നണ്ട് പറഞ്ഞു, നമ്മളോട് മാറി. കുറച്ചാൾക്കാര് പറഞ്ഞ് ഇത് ഇന്നെ കൊണ്ട് പറ്റൂല എന്നിട്ട് മാറി മാറി മുസ്തദായി, ഇസ്ലാമത്തിന്റെ പുറത്തുപോയി. പറ്റൂല എന്ന് പറഞ്ഞവര്, ഖിബ്ല മാറാൻ പറ്റൂല എന്ന് പറഞ്ഞു കുറച്ചാൾക്കാര്, അവര് ഇസ്ലാമത്തിന് പുറത്തായി മുസ്തദായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇസ്രാഇ മിഅ്റാജിന്റെ സംഭവം ധാരാളം തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇസ്രാഇ മിഅ്റാജ് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ എന്താണ്, ബുറാഖ് എന്ന വാഹനത്തിൽ ഞാൻ പോയി. ബുറാഖ് എന്ന വാഹനത്തിന്റെ സ്പീഡ് എത്ര റസൂലുള്ള പറഞ്ഞത്, കണ്ണെത്തുന്നോടത്തൊരു കാലത്ത് കടലിന്റെ അവിടെ പോയിട്ട് കണ്ണെത്തുന്ന പറഞ്ഞാൽ അതിന്റെ അളവൊന്ന് നോക്കി, കടലിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കി കണ്ണ് എവിടം വരെ എത്തും, അവിടം വരെ അതിന്റെ കാലത്തുന്ന റസൂലുള്ള പറഞ്ഞു. എന്നാ ജീവിന്റെ വലുപ്പോ കുറച്ചേ ഉള്ളൂ, കോവർക്കാനിനേക്കാൾ കുറച്ച് പിന്നെ വലുപ്പണ്ട്, ഇതിനേക്കാൾ ചെറുത് അത്രേ വലുപ്പുള്ളൂ. എന്നാലും കണ്ണെത്തുന്നതൊക്കെ കാലത്ത് നമുക്ക് എങ്ങനെയൊരു ബുദ്ധിന്റെ ഉള്ളിൽ കയറും ഇല്ല, അത്ര സ്പീഡ് ജെറ്റ് വിമാനത്തിന് പോലും ഉണ്ടാവില്ല ആ സ്പീഡ്, അത്ര സ്പീഡ് കണ്ണെത്തുന്നോടത്ത് കാലത്ത്. എന്നിട്ട് അങ്ങനെ പോയി മസ്ജിദിൽ ഹറമിന്ന് മസ്ജിദ് അക്സയിലേക്ക് പോയി. പോയിട്ട് അവിടുന്ന് റസൂലുള്ളാഹിക്ക് പാലും കള്ളും കൊണ്ടുകൊടുത്തു, റസൂലുള്ളാഹി സ്വലൈഹി പാല് തിരഞ്ഞെടുത്തു. എന്നിട്ട് 7 ആകാശങ്ങൾക്കും ഇതേ കോണിയുടെ മേലെ കയറിപ്പോയി. എന്താ, എന്നിട്ട് അവിടുന്ന് കുറെ പേരെ കണ്ടു, കുറെ ഗൈബിയായ വിഷയങ്ങൾ അറിഞ്ഞു, ഒക്കെ നോക്കി. ഇതൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ വന്ന് കാര്യം ജനങ്ങളോട് പറഞ്ഞു. അതിൽ വേറൊരു പാഠം കൂടി ഉണ്ട് കേട്ടോ, ചില ആൾക്കാർ പറയില്ലേ സമൂഹം ഒന്നുകൂടി അവരുടെ നിലവാരമൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടിട്ട് നമ്മുടെ ഹദീസ് പറഞ്ഞാൽ മതി. ഇപ്പൊ ഹദീസ് പറയണ്ടെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർക്കുള്ള മറുപടി ഉണ്ടല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ നിന്നാണ് ഇസ്രായേൽ മിഅ്റാജ് ഉണ്ടായത്, ഇപ്പൊ പറയണ്ട, മദീനയ്ക്ക് പോയിട്ട് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് വിശ്വാസികളൊക്കെ എന്റെ ഒപ്പം ഉണ്ടായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് പറയാന്ന് പറഞ്ഞില്ല റസൂലുള്ളാഹി അപ്പൊ പറഞ്ഞത്, രാവിലെ വന്നപ്പോ ഇസ്രായേൽ മിഅ്റാജിനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു. കാഫിറുകൾ ശക്തമായി അവരുടെ പ്രതിരോധം പ്രതിഷേധം ആരംഭിച്ചു. മുഹമ്മദ് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ പൊട്ടത്തരതാ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കുറച്ചാളുകൾ മുസ്ലിങ്ങളിൽ നിന്നും പുറത്തുപോയി. ഇതെന്തായാലും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റൂല, ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾക്കാരെ പോയി.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മുശ്രിക്കുകൾ വന്നെത്തി. എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, മുഹമ്മദ് പറഞ്ഞ പുതിയ വർത്തമാനം നീ കേട്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം? ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? മുശ്രിക്കുകൾ. പോലല്ല മുശ്രിക്കുകൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എങ്ങനെയൊക്കെ വൾഗറായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വൾഗറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാവും. പറഞ്ഞ രൂപത്തിലല്ല എന്തായാലും അവതരിപ്പിക്കുക. കുറച്ച് അവരെ ആട്ടിക്കൂട്ടലും അവരെ ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും.